Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
സ്വപ്നത്തിലാണെങ്കിലോ, സ്വപ്നത്തിലും ദൃശ്യങ്ങളുണ്ടാകാം, ഭയക്കാം. സ്വപ്നം കാണുന്നവനും സ്വപ്നദേഹത്തിലും നുള്ളി നോക്കാം, വേദനിക്കാം. എന്നിട്ട് അവന് പറയാം, ഇത് സ്വപ്നമല്ല, ജാഗ്രത. അപ്പൊ സ്വപ്നമായതുകൊണ്ട് ഇത് ശരിയായിക്കൊള്ളുന്നില്ല. അവിടെ എന്താണ്, രണ്ടു തമ്മിൽ പിന്നെ എന്താ വ്യത്യാസപ്പെടുത്തുന്നത്? ജാഗ്രതയിലിരുന്ന് ഒരാൾ മനസ്സിലാക്കുന്നത് ഈ സംവേദനം, തുടർ സംവേദനം, ദേഹത്തുനിന്ന് വരുന്ന വേദന പോലെയുള്ള കാര്യങ്ങൾ, ഇതുകൊണ്ട് ജാഗ്രതനെ തിരിച്ചറിയാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ തിരിച്ചറിയാൻ കഴിയത്തില്ല. കാരണം ഇതൊക്കെ സ്വപ്നത്തിന് സംഭവിക്കുകയായി പറയുന്നതല്ല. ജാഗ്രതയിൽ ഈ കർണങ്ങളെ ആശ്രയിച്ച് വിഷയങ്ങളെ ഗ്രഹിക്കുന്നു. എന്ന് കരുതുന്ന പോലെ സ്വപ്നത്തിനും കരുതാം. സ്വപ്നത്തിലൊരു ശരീരം, ആ ശരീരത്തെ ആശ്രയിച്ച് വിഷയങ്ങളെ ഗ്രഹിക്കുന്നു, അങ്ങനെ കരുതാം. അപ്പൊ ജാഗ്രതയിൽ എന്തൊക്കെ സംഭവിക്കാമോ അതെല്ലാം സ്വപ്നത്തിനും സംഭവിക്കാം. സ്വപ്ന അനുഭവത്തിലിരിക്കുന്ന ഒരാളിന് അതുകൊണ്ടാണ് ഒരിക്കലും സ്വപ്നത്തെ സ്വപ്നമാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത്. എന്തിനവിടെ സ്വപ്നം പോലും കാണും? കാരണം അത് ജാഗ്രതയായിട്ട് തന്നെയാണ് അനുഭവപ്പെടുന്നത്. പിന്നെ രണ്ടിനെ എങ്ങനെ വേർതിരിക്കും? സ്വപ്നത്തിൽ ഇതൊന്നുമില്ല എന്നാണ് ജാഗ്രതയിൽ അനുഭവം. എന്നാൽ ഒന്നിനെ നിഷേധിക്കാൻ വയ്യ, അവിടെ മനസ്സുണ്ട്. ഇതൊന്നുമില്ലാതെ എന്തുകൊണ്ട് ഇതിനേക്ക് അറിഞ്ഞു പറയുന്നു? മനസ്സുകൊണ്ടറിഞ്ഞു. സതി കർണമുണ്ട്, അവിടെ കേവലം ആ പുരുഷൻ അല്ല അറിയുന്നു, മനസ്സിനെ ആശ്രയിച്ചറിയുകയാണ്. അതിനാണ് ഇവിടെ പറയുന്നത് പടചിത്രവ്, പടത്തിലെ ചിത്രത്തെ പോലെ, ആ ദൃശ്യം പോലെ. അവിടെ ആ ദൃശ്യത്തിൽ നിഴലും വെളിച്ചമല്ല ഒന്നുമില്ല, പക്ഷെ അതിനെ നേരിലും വിളിച്ചുമായിട്ട് അറിയുന്നില്ല. മനസ്സ് ആനയായും കുതിരയായും എന്നറിയുന്നു. വാസ്തവത്തിൽ അവിടെ നേരിലും വിളിച്ചു മാത്രമേ ഉള്ളൂ, ഉണ്ടാവുന്നില്ല. പക്ഷെ കേവലം നേരിലും വിളിച്ചുമായിരിക്കുന്നതിനെ ആനയായും കുതിരയായും ഒക്കെ എങ്ങനെ അറിയുന്നു? അതിനെന്തോ ഒരു കാരണം വേണമല്ലോ. അതിനുള്ള ചില സാങ്കേതികമായ വിദ്യകളുണ്ട്. അതുകൊണ്ട് ആ നിഴലും വെളിച്ചവും ചേർന്ന് രൂപങ്ങളായി അനുഭവപ്പെടുന്നു. അതാണ് നമ്മൾ ടി വിയിൽ കാണുന്നത്. അതിന് പിന്നിലെന്തോ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട്. അവിടെ ഏതോ ഒരു ബിംബത്തെ അവിടെ പ്രതിബിംബമാക്കി കാണിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഒരു ആന എവിടെയുണ്ട്? ആനയുടെ പ്രതിബിംബം നിഴലും വെളിച്ചവുമായി അത് പ്രതിബിംബമായി മാറുന്നു. ഇത് രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന എന്താണ്? ഒരു സാങ്കേതിക വിദ്യ. ഇവിടെ പറയുന്ന എന്താണത്? ജാഗ്രത് വാസന. ഇവിടെ ഒരു ബിംബമുണ്ട്, ഇവിടെ ഒരു ആനയുണ്ട്. ദൂരെ എവിടെയുള്ള ഒരു ആനയെ ഇവിടെ ടി വിയിൽ പ്രതിബിംബമായി കാണിക്കുന്നു. ഇവിടെ കാണുന്ന ശരിക്കും പ്രതിബിംബമാണ്. അതുപോലെ ഈ ജാഗ്രതത്തിൽ എന്താണോ ഉള്ളത് അതിന്റെ പ്രതിബിംബമാണ് അവിടെ കാണുന്നത്. ആ പ്രതിബിംബം കൊണ്ടെന്താ അത് വാസ്തവമാകും. പക്ഷെ എന്നുള്ളിൽ നോക്കിയപ്പോൾ വേദനിച്ചല്ലോ, അതുകൊണ്ടാണ് നമ്മൾ വാസ്തവം എന്നറിയുന്നത്. അതുപോലെ ഈ ദൃശ്യങ്ങളെല്ലാം ജാഗ്രതയിലേതുപോലെയുള്ള എല്ലാ വികാരങ്ങളും ഉണ്ടാകുന്നു മനസ്സിൽ. പുരുഷനിലുണ്ടാകുന്നു കാമക്രോധാദികൾ, ഭയ ഈർഷ്യാദികളെല്ലാം ഉണ്ടാക്കുന്നു. അങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട് അതുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ടി വി കാണുന്ന ദൃശ്യങ്ങളൊക്കെ സത്യമാണെന്ന് പറയാം, അവിടെ കാണുന്ന ആന സത്യമാണ്, കുതിര സത്യം, അതൊരിക്കലും പറയത്തില്ലല്ലോ. പിന്നെന്താണ്? അത് കേവലം ഛായ, പരമാർത്ഥമല്ല. പരമാർത്ഥത്തെ അതുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒന്നാണ്. അതുപോലെ ഈ പരമാർത്ഥം അല്ല സ്വപ്നത്തിൽ ഉള്ളത്, ഇവിടുത്തെ മനസ്സല്ല അവിടെ ഉള്ളത് എന്ന്. പിന്നെ അവിടെ ആരാ ഉള്ളത്? പുരുഷൻ മാത്രം. പക്ഷെ ആ പുരുഷനെ ഇതുമായി ബന്ധിപ്പിക്കുന്ന എന്തോ ഒന്നുണ്ട്, അത് അംഗീകരിക്കുന്നു. അതിനുള്ള പറയുന്നത് വാസന എന്ന് പറയുന്നു. അല്ലേ, ദൂരെ ഇരിക്കുന്ന ഒരു ആനയെ ഇവിടെ പ്രതിബിംബമായി കാണിക്കുന്നു. ഇതിനെ ബന്ധിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ബന്ധിപ്പിക്കുമ്പോഴാണ് അതിവിടെ നിഴലായി കാണുന്നത്. പക്ഷെ അത് കാണുന്നവനെ സംബന്ധിച്ച് അത് ഭയ കാമാദികളെല്ലാം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് സത്യമാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. നിഴലും സത്യമാണെന്ന് പറയാൻ പറ്റത്തില്ല. അത് സംവേദനം, പ്രതിസംവേദനം തുടങ്ങിയ കാര്യങ്ങളെ ജാഗ്രത് പോലെ തന്നെ സ്വപ്നം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ അത് സത്യമല്ല. അവിടെ പുരുഷൻ മാത്രമേ ഉള്ളൂ. മനസ്സെന്ന് പറയുന്നത് അത് ഇതുപോലെ. പക്ഷെ അവിടെ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലോ. അതെല്ലാം ഇതുപോലെ തന്നെ. സുഖദുഃഖം അനുഭവിക്കുന്നതിന് അത് വാസ്തവമാണെന്നില്ല. അതുകൊണ്ടാണ് ഈ ദൃശ്യത്തെ ടി വി കണ്ടിട്ട് മനുഷ്യൻ കരയിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നു. അതിനോട് താതാന്യപ്പെടുന്ന സത്യമെന്ന് കരുതുന്നു. അവിടെ ജാഗ്രതനെ സത്യത്തെ വിസ്മരിക്കുന്നു. അല്ലേ, അത് അസത്യമാണെന്ന് ഒരാൾ ബോധ്യപ്പെട്ടാൽ, ഇത് വെറും നിഴലും വെളിച്ചമാണെന്ന് അറിയുന്ന ഒരാളിന് ആ ഒരു ബോധം വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനോട് താതാന്യപ്പെടാൻ പറ്റും? എങ്ങനെ സുഖദുഃഖങ്ങളെ അതിന്റെ പേരിൽ അനുഭവിക്കാൻ പറ്റും? അത് കേവലം ഛായ. അതുപോലെ സ്വപ്നത്തിൽ സ്വയം പ്രകാശിക്കുന്ന ആ ദൃശ്യ ദൃക്ക് മാത്രമേ ഉള്ളൂ. ആ ദൃക്കിൽ ഈ ജാഗ്രതത്തിന്റെ വാസനാരൂപത്തിൽ ഇത് കാണുന്നു. ജാഗ്രതത്തിനെ അനുകരിച്ചുകൊണ്ട് വാസ്തവത്തിലുള്ള ആനയെപ്പോലെ ഒരാനയെ കാണുന്നു. അതും ചോദ്യങ്ങൾക്കൊക്കെ ഹേതുവാകുന്നതുകൊണ്ട് അത് സത്യം എന്ന് പറയാൻ പറ്റത്തില്ല. അത് ഈ മനസ്സ് ഇതവിടെ ഇല്ല. ഇതിന്റെ ഒരു നിഴലുണ്ട്. ആ നിഴല് എന്തിനെ? ആ ദൃക്കിനെ ആശ്രയിച്ചിരിക്കുന്നതാണ്. അതിതെല്ലാം ഉണ്ടാക്കി കാണിക്കുന്നു സ്വപ്നത്തിലുള്ള ദൃശ്യങ്ങളെ. അതതിനെ ആശ്രയിക്കുന്നില്ലേ? ഇല്ല, മറിച്ച് അതിനെ ആശ്രയിച്ചാണ് അതിരിക്കുന്നത്. വ്യത്യാസം ഇവിടെ കാണണമെങ്കിൽ കണ്ണിനെ ആശ്രയിച്ചേ പറ്റും. ഇവിടെ അനുഭവമാണ്. പക്ഷെ സ്വപ്നത്തിൽ കാണുന്നതിന് ഈ കണ്ണിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് സ്വപ്ന ദ്രഷ്ടാവിനെ ആശ്രയിച്ചൊരു കണ്ണുണ്ട്, അതിനെ ആശ്രയിക്കുന്നു. അതുപോലെ സ്വപ്ന ദ്രഷ്ടാവിനെ ആശ്രയിക്കുന്ന ഒരു മനസ്സും അതിനെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് പുരുഷന്റെ സ്വയം പ്രകാശത്തെ ഭഞ്ജിക്കുന്നതിന് സ്വപ്നത്തിൽ ഒന്നിനും ശേഷിയില്ല. ഏതുപോലെ ഒരിക്കലും നിഴലിന് വാസ്തവമാകാൻ പറ്റത്തില്ല. ചിത്രപട ദൃഷ്ടാന്തം പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നിഴലിന് ഒരിക്കലും വാസ്തവമാകാൻ പറ്റത്തില്ല. നിഴൽ നിഴല് തന്നെയാണ്. പക്ഷെ അതിന് പലതും സൃഷ്ടിക്കാൻ കഴിയും. ജീവനിൽ അതിന് ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. എന്താ സുഖദുഃഖാദികളും കാമക്രോധാദികളെല്ലാം ഉണ്ടാക്കി ജീവനെ പ്രസന്നനാക്കാനും കലുഷിതമാക്കാനും എല്ലാം ഉള്ള കഴിവ് ആ നിഴലിനുണ്ട്. അതെങ്ങനെ നിൽക്കുന്നു? ആ ജീവനെ ആശ്രയിച്ച്. വാസ്തവത്തിൽ അതിനെ ആശ്രയിച്ചിരിക്കുന്നതുകൊണ്ടല്ലേ അതിനൊക്കെ കഴിയുന്നത്. ജീവനെ ആശ്രയിച്ചില്ലെങ്കിൽ നിലനിൽപ്പേയില്ല. മനസ്സ് നമ്മൾ കാണുന്ന ദൃശ്യത്തിനോട് മനസ്സിനെ കൂടെ അതിനോട് താതാന്യപ്പെട്ടാലേ ഉള്ളൂ ബാക്കി സംഭവങ്ങളെല്ലാം. അത് താതാന്യപ്പെടാത്തവനാണെങ്കിൽ അവനതിൽ നിന്ന് മാറുകയാണെങ്കിൽ അവനതൊരു വികാരത്തെ ഉണ്ടാകത്തില്ല, ഒരു ചലനത്തെ ഉണ്ടാകത്തില്ല. സുഖവും ദുഃഖവും അനുകൂലവും പ്രതികൂലവും ഒന്നും ഉണ്ടാകത്തില്ല. അവനവന്റെ സ്വരൂപത്തിൽ തന്നെ നിസ്സംഗനായി തന്നെ ഇരിക്കും. അതുപോലെ പുരുഷൻ പുരുഷനെ ആശ്രയിച്ചിരിക്കുന്ന പുരുഷനെ ആശ്രയിക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഇവിടെ കാണുന്ന ഈ ശരീരം, ഈ ചക്ഷുരിയും, ഇവിടെ ഈ ദൃശ്യത്തിനൊക്കെ ഇവിടെ താൻ ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണിലൂടെ കാണുന്നു, ഇതൊന്നും അവിടെ ഇല്ല. ഇവിടെ കേവലമായ പുരുഷൻ, എന്നാലും ഇതൊക്കെ കാണുന്നു. അത് ഇതിനെ തുടർന്ന് കാണുന്നു, ഈ അനുഭവങ്ങളോട് സമാനതയുള്ളതിനെ കാണുന്നു. ലോകത്തിലില്ലാത്ത ഒരു ആനയെ ടി വി കാണിക്കാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും അതിൻ്റെ ഒരു രൂപം ഏതെങ്കിലും തരത്തിലുള്ള അതിൻ്റെ സമാനത കാണിക്കും. ആരെങ്കിലും സൃഷ്ടിച്ച ഒരു പ്രതിമയായി അതിൻ്റെ ഒരു നിഴലെ കാണിക്കാൻ പറ്റും. അതുപോലെ ജാഗ്രതത്തിലെ ഈ അനുഭവങ്ങളുടെ ഒരു നിഴല്, നിഴലിനൊരു സ്വഭാവമുണ്ട്. അത് ബിംബത്തെ ആശ്രയിച്ച് നിൽക്കാൻ പറ്റും. ബിംബമില്ലെങ്കിൽ നിഴലില്ല. ബിംബസ്വയം നിലനിൽക്കുന്നു, നിഴല് ബിംബത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇതവിടെ നിഴലായി നിൽക്കുന്നു. അവിടെ എന്തിന്റെ നിഴൽ? ഇതൊന്നും അവിടെ ഇല്ലല്ലോ, പിന്നെ എന്തിന്റെ നിഴലാവും? അതാണ് പറഞ്ഞത് ദൃശ്യാശ്രയം. ആ പുരുഷന്റെ തന്നെ നിഴലായി, പുരുഷന്റെ നിഴലായി പുരുഷനെ ആശ്രയിച്ചിരിക്കുന്നു. ഒന്നിനെ പുരുഷൻ എന്തിനാശ്രയിക്കുന്നു? അതിനെ പുരുഷൻ ആശ്രയിക്കേണ്ട കാര്യമില്ല. ഇവിടെ ബിംബമായും അവിടെ പ്രതിബിംബമായും നിൽക്കുന്നു. ഇവിടെ ബിംബമായി നിൽക്കുന്നതുകൊണ്ട് അതിനേക്ക് ആശ്രയിക്കേണ്ടി വരുന്നു. അവിടെ പ്രതിബിംബമായി നിൽക്കുന്നതുകൊണ്ട് ആശ്രയിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് വാസനാശ്രയം. ദൃശ്യേവ പറയുന്നു. വാസന ആശ്രയിക്കുന്നു എന്ന് വെച്ചാൽ ആ ദൃക്കിനെ ആശ്രയിച്ച് നിൽക്കുന്ന ആ പ്രതിബിംബങ്ങളെ കൊണ്ട് ഇതെല്ലാം കാണിക്കുന്നു. അവിടെ പുരുഷൻ സ്വതന്ത്രനാണ്. ഈ കർണങ്ങളെയൊന്നും അതിനെ ആശ്രയിക്കേണ്ട ഇല്ല. അതിനുദാഹരണം പറഞ്ഞ് പടച്ചിത്രവർ ഒരു നെഴല് പോലെ അവിടുത്തെ മനസ്സും വിഷയങ്ങളും അതുകൊണ്ട് ഉദാഹരണത്തിന് അതിനെ കുറിച്ച് പറയും. അവിടെ രഥവും കുതിരകളും എല്ലാ പുരുഷൻ തന്നെ സൃഷ്ടിച്ചാണ്. അതിന് ഈ ജാഗ്രതയിലെ മനസ്സിനെ അതിനെ ആശ്രയിക്കേണ്ടി വന്നില്ല. തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. ആ ബന്ധം എന്ന് പറയുന്നത് ആ പുരുഷൻ അവിടെയും ഇവിടെയും ഒരാളായി നിൽക്കുന്നതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ബന്ധമുണ്ടായത്. അതുകൊണ്ട് ആ പുരുഷനിത് ഉള്ള സ്വാതന്ത്ര്യമുണ്ട് അവിടെ ഇതിനെയൊക്കെ സൃഷ്ടിക്കുന്നതിന്. ഇവിടെയുള്ള പാരതന്ത്ര്യം അവിടെ ഇല്ല. അതുകൊണ്ട് അത്രയും പുരുഷ സ്വയം ജ്യോതിഹി എന്ന് പറയും. ഇവിടെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം, ഇതിനെല്ലാം ആശ്രയിച്ചല്ലേ ഇവനറിയുന്നത്. പക്ഷെ അവിടെ ഇതൊന്നും ഇല്ലെങ്കിൽ അത് സ്വയം ജ്യോതി തന്നെയാണ്. സ്വപ്ന ദൃഷ്ടാന്തം പറയുന്നതിന് വേണ്ടിയിട്ടാണ് പുരുഷൻ സ്വയം ജ്യോതിത്താണ്. എന്നാലും എന്തുകൊണ്ട് ഇതെല്ലാം ഉണ്ടായി? അതിന് സമാധാനം പറഞ്ഞു, ജാഗ്രത് വാസനാശ്രയം. ജാഗ്രതത്തിന്റെ ഈ അനുഭവങ്ങളെയും ആ സ്വപ്നത്തിലെ അനുഭവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒന്ന് അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് വാസന. എന്തോ ഒന്നുണ്ട്, കാരണം ഇതിന് സമാനമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, അങ്ങനെ എന്തോ ഉള്ളത് കൊണ്ടാണ് ജാഗ്രതത്തിൽ ഇരുന്നുകൊണ്ട് അതിനെ സ്മരിക്കാൻ കഴിയുന്നു. ഇതും അതുമായിട്ടുള്ള ഒരു ബന്ധമുള്ളതുകൊണ്ടാണ്. അവിടെ അത് സ്വയം പ്രകാശിക്കുന്നുകൊണ്ടാണ്. അവിടെ കേവലം പുരുഷൻ സ്വയം എല്ലാം കാണിക്കുന്നുകൊണ്ടാണ് ജാഗ്രത അതിനെ സ്മരിക്കാൻ കഴിയുന്നത്. തിരിച്ച് സംഭവിക്കില്ല. സ്വപ്നത്തിൽ ജാഗ്രതനെ സ്മരിക്കാൻ പറ്റുന്നില്ല. അതല്ല സംഭവിക്കുന്നത്, ജാഗ്രത സ്വപ്നത്തെ സ്മരിക്കുന്നു. കാരണം അവിടെ സ്വയം പ്രകാശനായിരിക്കുന്നു, തന്നെ ആശ്രയിച്ച് സർവ്വതും ഇരിക്കുന്നു. അവൻ തന്നെ ജാഗ്രതത്തിലേക്കും വരുന്നു. അതിനെല്ലാം ഇവിടെ സ്മരിക്കാൻ കഴിയുന്നു. സ്വയം ഒരു ജാഗ്രതയായി തീരുന്നു, നിരപേക്ഷനായിരിക്കുന്നുകൊണ്ടാണ് അത് സ്വയം ജാഗ്രത പോലെ അനുഭവപ്പെടുന്നത്. ഈ ജാഗ്രതത്തിനേക്കാൾ കുറച്ചുകൂടി സ്പഷ്ടതയുള്ള ജാഗ്രതയാണ്. ഇവിടെ പരാപേക്ഷ വരുന്നു. അവിടെ പരാപേക്ഷയൊന്നുമില്ല. അവിടെ അതിനപ്പുറം ഒരു ജാഗ്രത ഇല്ല സ്വപ്നത്തിൽ. അത് മഹാജാഗ്രത. കാരണം സ്വയം പ്രകാശത്തിലല്ലേ അവിടെ നിൽക്കുന്നത്. അപ്പൊ ഇതിനേക്കാൾ തെളിച്ചം അവിടെയാണ്, നിരപേക്ഷമായി പ്രകാശിക്കുന്നു. അതിനപ്പുറം ഒരു ജാഗ്രതയില്ല. അതുകൊണ്ട് അവിടെ ജാഗ്രതനെ കുറിച്ച് മറ്റൊരു ജാഗ്രതയെ കുറിച്ചുള്ള ഒരു ചോദ്യമില്ല. മറ്റൊന്നിനെ കുറിച്ചുള്ള സ്മരണയ്ക്ക് അവകാശമില്ല. ഇവിടെ അങ്ങനെയല്ല, ഇത് പരാപേക്ഷമായിരിക്കുന്നു. ഇവിടെ സ്വയം ജ്യോതിസാണെങ്കിലും അത് ബോധ്യപ്പെടാൻ പ്രയാസമാണ്. അതുകൊണ്ടിവിടെ മറ്റനുഭവങ്ങൾ ഇവിടെ സ്മരിക്കാൻ പറ്റുന്നു. അവിടെ പര നിരപേക്ഷമാണെന്ന് കാണിക്കാനാണ് പറഞ്ഞു പടചിത്രവത് ജാഗ്രദ്വാസന ദൃശ്യീവ ദീയഭവതി. അവിടെ ആ ദീർഘം മാത്രമേ ഉള്ളൂ, അത് തന്നെയാണ് ധീയാകുന്നതും വിഷയമാകുന്നുമില്ല. ദൃഷ്ടുഹു സ്വയം ജ്യോതിഷ്ട ബാധകസ്യ. അതുകൊണ്ട് അധിഷ്ഠാവിന്റെ അധിഷ്ഠാവ് സ്വയം പ്രകാശിക്കുന്നു എന്നുള്ളതിന് ബാധ ഒരിടത്തും വരുന്നില്ല. ഇവിടെ ദൃഷ്ടാവായിരിക്കുന്നവൻ തന്നെയാണ് സ്വപ്നത്തിനും ദൃഷ്ടാവായിരിക്കുന്നത്. അവൻ കുറച്ചുകൂടി സ്വതന്ത്രനായി നിരപേക്ഷനായിരിക്കുന്നു, ഇതിനെയൊന്നും ആശ്രയിക്കാതെ. അവൻ തന്നെയാണ് ജാഗ്രതയിൽ സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനൊന്നിനെ ആശ്രയിക്കുക. ആണ് അവിടെ പൂർണ്ണമായ സ്വയം പ്രകാശം. അവിടെ എന്താണ്, ജാഗ്രദ്വാസനെ കൂടി ആശ്രയിക്കുന്നു, ഒന്നിനെ ആശ്രയിക്കാതിരിക്കുന്നു. കിഞ്ചന്യം മാത്രമല്ല, ജാഗ്രത സ്വപ്നയോറും ഭൂതാനി ആത്മാനം ച ജാനാതി ഇമാനി ഭൂതാനി ആയമഹമസ്മീതി. ഒരു വിശേഷത കൂടി അവിടെ ഉണ്ട്. എന്താണ്, ജാഗ്രത സ്വപ്നയോർ ഭൂതാനി ജാഗ്രത സ്വപ്നം. ജാഗ്രത സ്വപ്നത്തിന് സർവത്തെ അറിയുന്നുണ്ടല്ലോ. ജാഗ്രത ജാഗ്രതയുടെ വിഷയങ്ങളെ അറിയുന്നു, സ്വപ്നത്തിൽ സ്വപ്നങ്ങളെ വിഷയം അറിയുന്നുണ്ട്, ആത്മാനം തന്നെ അറിയുന്നുണ്ട്. സുഹൃത്തിൽ നിന്നുള്ള വ്യത്യാസത്തെ കാണിക്കുകയാണ്. തന്നെയും അന്യമായതിനെ അറിയുന്നുണ്ട്. ജാഗ്രതത്തിലും സ്വയം പ്രകാശിക്കുന്നുണ്ട്, സ്വപ്നത്തിലും പ്രകാശിക്കുന്നുണ്ട്, പക്ഷെ അന്യനെ അറിയുന്നു. ജാഗ്രതത്തിലും സ്വപ്നം അന്യത്വ ബോധമുണ്ട്, തന്നെയും അറിയുന്നു. ഞാൻ അന്യൻ, തന്നെ അറിയുമ്പോൾ അന്യനെ അറിയും, അന്യനെ അറിയുമ്പോൾ തന്നെയും അറിയും. ഇമാനി ഭൂതാനി അഹം അമസ്മി, ഇതാ ഇതെല്ലാം ഇവിടെ എന്റെ മുമ്പിലുണ്ട്, ഞാനിവിടെ ഉണ്ട്, ഈ അറിവ്. ഇത് ജാഗ്രത സ്വപ്നങ്ങളെല്ലാം ഉണ്ട്. പ്രാപ്തു സത്യം പ്രതിഷേധയും. ഇവിടെ മുമ്പ് മന്ത്രത്തിൽ പറഞ്ഞു, സുഹൃത്തിയെ കുറിച്ച് പറഞ്ഞു. അവിടെ ഇന്ദ്രൻ ധരിച്ച എന്താണ്, എല്ലാം നശിച്ചുപോയി. സുപ്ത സമസ്ത സംപ്രസന്ന സ്വപ്നം വിജാനാഥ് കോവാച നാഹ ഖല്ലോയം ഭഗവാൻ ഏവം സമ്പ്രത്യ ആത്മാനം ജാനാതി അയമസ്മിമാനി ഭൂതാനി. ആ സുഹൃത്തിയെ കുറിച്ചെല്ലാം ഉപദേശിച്ചു കഴിഞ്ഞപ്പോ ഇന്ദ്രന് തോന്നിയ പോരായ്മയാണ്, അങ്ങ് എന്തിനാണ് ഈ ആത്മാവെന്ന് പറയുന്നത്, എവിടെയാണോ നാഹ ഖല്ലോയം ഭഗവയം സമ്പ്രത്യ ആത്മാനം, എനിക്ക് എന്നെ അറിയാൻ പറ്റുന്നില്ല. അയമഹമസ്മി ഇന്നോയവ ഇമാനി ഭൂതാനി, ഈ കാണുന്ന ഒന്നിനെ അറിയാൻ പറ്റുന്നില്ല. വിനാശമേവാപീതോ ഭൂതി, സമ്പൂർണ്ണ നാശം സംഭവിച്ച ഒരു അവസ്ഥ ഇതാണല്ലോ അങ്ങനെ ഉപദേശിക്കുന്നു പരമാർത്ഥമായിട്ട്. ഇതെങ്ങനെ പരമാർത്ഥമാകും, നാശത്തെ എങ്ങനെ പരമാർത്ഥം എന്ന് പറയുന്നു. അവിടെ എല്ലാം പോയില്ലേ, ആരെങ്കിലും അറിയുന്നുണ്ടോ ഞാൻ എന്ന്, ആരെങ്കിലും അറിയുന്നുണ്ടോ അന്യനെന്ന്, ഇത് രണ്ടും അറിയുന്നു. ജാഗ്രത സ്വപ്നങ്ങള് വിശേഷിച്ചിട്ട് നിഷേധിച്ചിട്ട് ആ സ്വപ്നത്തിന് ദഷ്ടാവെന്ന് എങ്ങനെ പറയാൻ പറ്റും? ദഷ്ടാവണോ ആവണമെങ്കിൽ കാണുന്നവൻ വേണം, കാഴ്ചയും വേണം. ശരി, ജാഗ്രത സ്വപ്നങ്ങൾ ദൃഷ്ടാവെന്ന് അംഗീകരിക്കും, സുഷുപ്തി എങ്ങനെ അംഗീകരിക്കും? അവിടെ അതില്ലല്ലോ എന്നാണ്. പറയുന്നു പ്രാപ്തു സത്യം പ്രതിഷേധ നാഹ ഖല്ലയം ഇത്യാദി തഥാ ചേതന ശിവ അവിദ്യാനിത്യോ സശരീരത്തെ സതി പ്രിയാ പ്രിയോരഭത് തസ്യവ ശരീരസ്യ സ്ഥത്വ വിദ്യയാം സത്യം സശരീരത്തെ പ്രാപ്തയോ പ്രതിഷേധയുക്തോ അശരീരം അവസന്തം പ്രിയ പ്രിയ സ്പൃശത. അവിടെ നിഷേധിച്ച ശരിയാണ്, എല്ലാം വിലയിച്ചു, അവിടെ മറ്റൊന്നുമില്ല. എന്തുകൊണ്ട് നിഷേധിച്ചു? പ്രാപ്തവും സത്യം പ്രതിഷേധവും. ഒരു കാര്യത്തെ നിഷേധിക്കണമെങ്കിൽ അതവിടെ പ്രാപ്തമാവണം. ഇവിടെ ദ്രഷ്ടാവിൽ ദൃശ്യങ്ങൾ പ്രാപ്തമാകും, അതിന്റെ പ്രാപ്തി വരുന്നുണ്ട്, ഇവിടെ ജാഗ്രതയിൽ വരുന്നുണ്ട്, സ്വപ്നത്തിലും അത് പ്രാപ്തമാകും. കാരണം ദൃശ്യങ്ങൾ അവിടെ അനുഭവിക്കുന്നുണ്ട്. അവിടെ പ്രാപ്തമാകാമെന്നിരിക്കുകയാണ് അവിടെ നിഷേധിക്കുന്ന സുഷുപ്തിയിൽ. ജാഗ്രതത്തിനും സ്വപ്നത്തിനും പ്രാപ്തമാകുന്നതിന് നിഷേധിക്കുന്നു. അവിടെ കേവലമായ സമ്പ്രസാദൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ ജാഗ്രതത്തിൽ വേറെ ദൃഷ്ടാവ്, സ്വപ്നത്തിൽ വേറെ ദൃഷ്ടാവ്, സുഷുപ്തിയിൽ വേറെ ദൃഷ്ടാവ് എന്നുള്ളതല്ല. ജാഗ്രതയിൽ ദൃഷ്ടാവും ദൃശ്യവുമായിരിക്കുന്നു, സ്വപ്നത്തിൽ ദൃഷ്ടാവും ദൃശ്യവുമായിരിക്കുന്നു. അവിടെ തന്നെ എന്ത് ചെയ്യുന്നു? ആ ദ്വൈതത്തെ നിഷേധിക്കുകയാണ്. അവൻ കേവലം സ്വയം പ്രകാശനായിരിക്കുന്നു. തഥാ ചേതന ചെയ്യുക അവിദ്യാനിത്യവും സശരീരത്തെ സ്ഥിതി. അതുകൊണ്ട് എന്താണോ കേവലനായ പുരുഷൻ, അവൻ തന്നെ സശരീരത്തോടു കൂടിയിരിക്കുന്നു. ജാഗ്രതത്തിനും സ്വപ്നം കണ്ടും പ്രിയാപ്രിയോ അപഹൃതരും നാസ്തി. അവനെ സംബന്ധിച്ചു പ്രിയാപ്രിയങ്ങളിൽ നിന്ന് അവന് സ്വാതന്ത്ര്യമില്ല. ഇത്യുക്ത്വാ തസ്യൈവ അശരീരസ്യ. പക്ഷെ അവൻ അശരീരനായാൽ അവനെ പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കുന്നില്ല. അതിന് ദൃഷ്ടാന്തമായിട്ടാണ് പറഞ്ഞ സുഷുപ്തി. അങ്ങനെ ഒരവസ്ഥ ഉണ്ടാകുന്നു എന്നാ, പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ സുഷുപ്തിയിൽ, അതുണ്ടോ? അവിടെ സ്വയം ജ്യോതിസായ പുരുഷൻ മാത്രം. ശരി, സുഷുപ്തിയിൽ അങ്ങനെ ഉണ്ടായിട്ട് എന്താ പ്രയോജനം? അവിടെ സുഖദുഃഖങ്ങളില്ല, അതുകൊണ്ടിപ്പോ എനിക്കെന്താ പ്രയോജനം? എനിക്കിതിന് സമാധാനം കിട്ടേണ്ട ഇപ്പോഴാണ്. സുഷുപ്തിയിൽ എന്തായാലും അതില്ല എന്നുള്ള കാര്യം മനസ്സിലായി. ജാഗ്രത്തിൽ തസൈവ ശരീരസ്യ സതഹ വിദ്യായാം സത്യം ശരീരത്തെ പ്രാപ്തയോ പ്രതിഷേധോ യുക്ത. പക്ഷെ ജാഗ്രതത്തിൽ വിദ്യ ഉണ്ടാകുമ്പോൾ, ആ ശരീരത്വത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ വാസ്തവത്തിൽ താൻ അശരീരനാണ്. എന്തുകൊണ്ട് സുഷുപ്തിയിൽ അതില്ല? അപ്പൊ ശരീരത്തോടുകൂടി തന്നെ ഇരിക്കണമെന്ന് നിർബന്ധമില്ല. ആ ശരീരനായും തനിക്കിരിക്കാൻ കഴിയും. ജാഗ്രത സ്വപ്നങ്ങളിൽ ശരീരത്തോടുകൂടി ഇരിക്കുന്നുണ്ടെങ്കിലും വിദ്യാസത്യം, ജാഗ്രതത്തിൽ തന്നെ ആ ശരീരനാകാം. വിദ്യ ഉണ്ട്, അറിവുണ്ട്, അശരീരനായ തന്റെ സ്വരൂപത്തെ കുറിച്ചുള്ള അറിവുണ്ട്. സശരീരത്തെ പ്രാപ്തയോ പ്രതിഷേധവും. അതുകൊണ്ട് നിഷേധിക്കും. അശരീരം അവസന്തന്ന പ്രിയ പ്രിയ സ്പൃശത. ഇതിനിതൊക്കെ സംഭവിക്കാം, സംഭവിക്കാമെന്നുള്ള കാര്യത്തെ നിഷേധിക്കുന്നു. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാണ് പറഞ്ഞ് പ്രാപ്തമായാലേ നിഷേധിക്കാൻ പറ്റൂ. ജഗത് മിഥ്യ എന്ന് പറഞ്ഞ ജഗത്തില്ലാത്തതെന്നല്ല അർത്ഥം. ഇല്ല എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളത്, പ്രാപ്തമാണ് ജഗത്ത്, ശരീരം പ്രാപ്തമാണ് തന്നെ. പ്രാപ്തമായതിനെ എന്നാ എന്ന് പറഞ്ഞ് നിഷേധിക്കാൻ പറ്റത്തില്ല. എന്നാൽ പ്രാപ്തമല്ലാത്തതിനെ നിഷേധിക്കാൻ പറ്റുമോ? അതും പറ്റത്തില്ലല്ലോ. പ്രാപ്തമായതിനെ നിഷേധിക്കുന്നുള്ളൂ എങ്കിൽ അതിന്റെ താല്പര്യം എന്താണ്? അതാണ് ഇവിടെ പറയുന്ന ആ ശരീരത്വം. ഇത് പ്രാപ്തമാവുന്നുണ്ടെങ്കിലും പരമാർത്ഥത്തിലില്ല എന്ന് നിഷേധിക്കുകയാണ്. ആ പരമാർത്ഥത്തിലില്ല എന്നിങ്ങനെ ബോധ്യപ്പെടും. സംപ്രസാദൻ നോക്കുക സുഷുപ്തി, അവിടെ അത് പരമാർത്ഥമാണ്. അവിടെ അശരീരനാണ്, അതുകൊണ്ട് എന്തായാലും അപ്പൊ അവിടെ പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കുന്നുണ്ട്. അവിടെ സുഖമാണല്ലോ, അത് പ്രിയാപ്രിയങ്ങളുടെ ബന്ധം കൊണ്ടുണ്ടായതല്ല, പ്രിയാപ്രിയങ്ങളില്ലാതെയുള്ള സുഖം. അതാണ് വിദ്യ കൊടുക്കുന്ന സുഖം.